ശ്രേഷ്ഠഭാഷയായി സ്ഥാനക്കയറ്റം കിട്ടിയ നമ്മുടെ മലയാളത്തെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഓസ്ട്രേലിയയിൽ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മലയാളം പഠന ക്ലാസുകളും കൂട്ടായ്മകളും ശ്രേഷ്ഠഭാഷയെ ആദരിക്കുന്ന പരിപാടികളുമെല്ലാം രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നു. മലയാള ഭാഷയ്ക്കായി എന്തു ചെയ്യാൻ കഴിയും എന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നുവരുന്ന ഒരു കാര്യമാണ് മലയാളം പുസ്തകങ്ങളുടെ ലൈബ്രറികൾ തുടങ്ങുക എന്നത്. എന്നാൽ പുസ്തകങ്ങൾ സമാഹരിക്കാനും ഇവിടെ എത്തിക്കാനും ലൈബ്രറി ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാനുമുള്ള പ്രയാസം കാരണം ഇത് മിക്കപ്പോഴും യാഥാർത്ഥ്യമാകാറില്ലെന്ന് മാത്രം. പക്ഷേ ഓസ്ട്രേലിയയിൽ മലയാളികൾക്ക് മലയാളം പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടത്തെ സർക്കാർ തന്നെ അത് നമുക്ക് എത്തിച്ചു തരുമെന്ന് എത്ര പേർക്കറിയാം? സിറ്റി കൗൺസിലുകൾക്ക് കീഴിൽ ലൈബ്രറികൾ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവിടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് പുറമേ മറ്റു ഭാഷകളിലുള്ള പുസ്തകങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹിന്ദിയും തമിഴും പഞ്ചാബിയുമൊക്കെ ഉൾപ്പെടെ. അതുപോലെ മലയാളം പുസ്തകങ്ങളും എന്തുകൊണ്ട് ഈ ലൈബ്രറിയിൽ ഇല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അഡിലേഡിലെ ഒരു കൂട്ടം മലയാളികൾ അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമല്ല, അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതിന്റെ ഫലം അഡിലേഡിലെ ചാൾസ്റ്റഡ് സിറ്റി കൗൺസിലിന് കീഴിലുള്ള വുഡ്വിൽ ലൈബ്രറിയിൽ ചെന്നാൽ ഇപ്പോൾ കാണാം. മലയാളത്തിന്റെ ക്ലാസിക്കുകൾ മുതൽ ആധുനിക കവികളുടെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ രചനകൾ വരെ അവിടുത്തെ ഷെൽഫിൽ നിരന്നിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളം പുസ്തകങ്ങളുടെ ഇത്ര വലിയ ശേഖരമുള്ള ഓസ്ട്രേലിയയിലെ ഏക പൊതുലൈബ്രറിയായിരിക്കും വുഡ്വിൽ ലൈബ്രറി. 7 വർഷം മുമ്പാണ് പുസ്തകപ്രേമികളായ ഒരു കൂട്ടം മലയാളികൾ മലയാളം പുസ്തകങ്ങളെക്കുറിച്ച് അവിടെ അന്വേഷിച്ചത്. അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന മഹേഷ് സുബ്രഹ്മണ്യൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെ.
മലയാളം ബുക്സ് ഈ ഓസ്ട്രേലിയയിൽ ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം വായിക്കാനായിട്ട് ലഭ്യതയ്ക്ക് അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒന്ന് മനസ്സിലായത് ഇവിടുത്തെ ലൈബ്രറികളിലൊന്നും അതില്ല, എല്ലാം നാച്ചുറലി ഇംഗ്ലീഷ് ബുക്സുകളൊക്കെയാണ് ഉള്ളത്. ഞാൻ താമസിച്ച വീടിന്റെ അടുത്തുള്ള ഒരു വുഡ്വിൽ ലൈബ്രറി ഉണ്ട്, ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഇംഗ്ലീഷ് ഭാഷയിലല്ലാതെ ബാക്കിയുള്ള ഇതര ഭാഷകൾ, അതായത് വിയറ്റ്നാമീസും പിന്നെ ഇന്ത്യൻ ചില ഭാഷകളിലും ബുക്സുകൾ ഞാൻ അവിടെ കണ്ടു. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഇതിനനുസരിച്ച് ഞാൻ അവിടുത്തെ ലൈബ്രറിയിൽ അവിടുത്തെ കോർഡിനേറ്ററെ പോയി ഞാൻ കണ്ടു. ക്രിസ് ഹോൾസെന്നായിരുന്നു, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അദ്ദേഹത്തിനെ കണ്ട് എന്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് ഒന്നും, അപ്പൊ അതിനെ കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാവുന്നുള്ളവരാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ഒരു കോൺഫിഡൻസും കൊടുത്തു. അതായത് ഇവിടെ ഈ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് കുറെ വലുതാണ്, നല്ല ആൾക്കാരുണ്ട്, അവർക്ക് നല്ല വായനാശീലമുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ബുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോമിസ് തരുന്നു ഇവിടെ ധാരാളം വായനക്കാരുണ്ടാവും, അല്ലാതെ ഇത് വാങ്ങിച്ച് വെറുതെ വേസ്റ്റായി എന്ന് വരേണ്ട കാര്യമില്ല. ഈ കോൺഫിഡൻസ് ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ, കാരണം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരിയായി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈനിലുള്ള ബുക്സ് ഞാൻ ആദ്യമായിട്ട് DC ബുക്സിൽ നിന്നാണ്, ഞാൻ തന്നെയാണ് അത് സൈറ്റിൽ പോയി അത് അന്വേഷിച്ച് ഒക്കെ ശരിയായി കൊടുത്തത്. പക്ഷെ അതിൽ ധാരാളം ആദ്യകാലത്ത് അത് DC ബുക്സിൽ നിന്ന് അത് വാങ്ങിക്കാനായിട്ട് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 2-3 മാസം എടുത്തു അത്. ഞാനും അതിന്റെ പുറകെ DC ആയിട്ട് തന്നെ വളരെയധികം സംഭാഷണങ്ങളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം നമുക്കത് ലഭ്യമാക്കാൻ സാധിച്ചു. എന്റെ ഓർമ്മയിൽ ആദ്യം ഒരു 30 ബുക്കുകളാണ് വന്നത് മലയാളത്തില്. നമ്മളെ മലയാള സാഹിത്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന സാഹിത്യ കൃതികൾ തന്നെയായിരുന്നു ആദ്യകാലത്ത് വന്നത്. ഞങ്ങള് സുഹൃത്തുക്കളായ കുറച്ച് വായനപ്രേമികളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഈ ക്രിസ് ഹോൾസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് വളരെയധികം റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്. അത് അതിന്റെ ബേസിസ് ആയിച്ചുകൊണ്ടാണ് ഇത് നമുക്കിവിടെ സാധിക്കാൻ സാധിച്ചത്. അപ്പം നമ്മൾക്ക് ഉള്ള നമ്മുടെ സുഹൃത്ത് വലയങ്ങളുണ്ട്, അവരുടെ അടുത്തൊക്കെ ഈ ബുക്ക് വന്നതിനെ കുറിച്ച് ശേഷം അറിയിച്ചു. അതിനുശേഷം ഇവിടെ നല്ലൊരു സാഹിത്യ പ്രേമികളെ ധാരാളം കണ്ടെത്താൻ പറ്റി. ഇപ്പോൾ ഏകദേശം അന്ന് മുതൽ ഇവിടെ ബുക്ക് വരുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1000-ത്തോളം ബുക്കാണ് ഇപ്പൊ അവിടെ ഉള്ളത് ഈ വുഡ്വിൽ ലൈബ്രറിയിൽ. പിന്നെ ഇതിനകത്ത് ഇത്രയും വായനക്കാരെ ഇത്രയും കാലം കഴിഞ്ഞ് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വന്ന ഒരു കാര്യം ഈ ക്രിസ് ഹോൾസിന്റെ ഒരു സന്ദേശം, അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും. അതായത് ഞങ്ങള് കുറച്ചുപേര് കൂടി ചേർന്നായിരുന്നു ഇവിടെ ഇത് ഇങ്ങനെ ഒരു കാര്യത്തിൽ മുൻപന്തിയിൽ ഇറങ്ങിയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഞങ്ങൾക്ക് ക്രിസ് ഹോൾസിൽ നിന്നൊക്കെ സന്ദേശം എന്ന് വെച്ചാൽ ഞാനിപ്പോ പറഞ്ഞ ഇത് ഈ മലയാളം ബുക്സ് ലഭ്യമാക്കിയ ആ ലൈബ്രറിയില് ഇംഗ്ലീഷ് ബുക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനിലുള്ള ഇതര ഭാഷയിലുള്ള ബുക്ക് മലയാളമാകുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. വളരെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. കാരണം മലയാളി എന്തൊക്കെ പറഞ്ഞാലും പുസ്തക പ്രേമി തന്നെയാണ്, മലയാളി അത് തീർച്ചയായിട്ടും അതേ രീതിയിൽ ചെയ്യും, അത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്.
അഡലേഡിലെ വായനാപ്രേമികൾക്ക് ഒരു സുവർണ അവസരമായിരുന്നു അത്. ഓരോ തവണ നാട്ടിൽ പോയി വരുമ്പോഴും ഭാരമേറിയ പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന ആശങ്ക മാറി. ഏറ്റവും പുതിയ മലയാള പുസ്തകങ്ങൾ പോലും ഇപ്പോൾ വുഡ്വിൽ ലൈബ്രറിയിൽ കിട്ടുന്നുണ്ടെന്ന് കേരളത്തിൽ ദൃശ്യമാധ്യമ പ്രവർത്തകയായിരുന്ന കാർത്തിക വർമ്മ പറയുന്നു.
ഒരു വിദേശ രാജ്യത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും വൈവിധ്യം നിറഞ്ഞ പുസ്തകങ്ങളാണ് നമുക്ക് ചാൾസ്റ്റൺ ലൈബ്രറിയിൽ കാണാൻ സാധിക്കുക. കാരണം മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ തകഴിയുടെ ചെമ്മീനും രണ്ടിടങ്ങഴിയും മലയാള സാഹിത്യത്തിലെ ഏറ്റവും പുതിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ വരെ ഈ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആകർഷിക്കുന്ന ഘടകം. പിന്നെ നമ്മൾ അതിന്റെ വെറൈറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ വിമർശന സാഹിത്യമുണ്ട്, യാത്രാ വിവരണമുണ്ട്, ആത്മകഥയുണ്ട്, ബാലസാഹിത്യമുണ്ട്, കഥാസമാഹാരങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഒരു മലയാള സാഹിത്യ പ്രേമിയെ സന്തോഷിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഇവിടെ ഒരു വിദേശ രാജ്യത്ത് അഡലേഡ് പോലുള്ള ഒരു കൊച്ചു ടൗണിലെ ഒരു ലൈബ്രറിയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ ഇപ്പൊ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് കെ ആർ മീര, അശ്രദ്ധേയ എഴുത്തുകാരി കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകം. ആ പുസ്തകം ഡി സി ബുക്സ് ഇത്തവണ ഒരു പരീക്ഷണാർത്ഥം 5 കവർ പേജുകളിലായിട്ട് ഇറക്കിയിരുന്നു. ഈ 5 കവർ പേജുകളിലുള്ള വ്യത്യസ്തമായ കവർ പേജിലുള്ള പുസ്തകവും ചാൾസ്റ്റൺ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പിന്നെ ശ്രദ്ധേയ ഇപ്പൊ ആളുകൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ വായിക്കുന്ന ഒരു പുസ്തകമാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യൻ ഒരു മാതൃക. ആ പുസ്തകത്തിന്റെ അടക്കം 3-ലധികം കോപ്പികൾ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ്.
ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്കും കൗൺസിൽ ലൈബ്രറികളിൽ മലയാളം പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് മഹേഷ് സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടുന്നത്.
ഈ ഓസ്ട്രേലിയ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ മലയാളം ബുക്സ് ഒക്കെ ലൈബ്രറി ഉള്ളതായിട്ട് അതിനെ കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് അറിയില്ല. ഇനി അഥവാ അങ്ങനെ ഇല്ല എങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇത് തീർച്ചയായിട്ടും മറ്റു ലൈബ്രറികളിലും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ കൗൺസിലിലെ മറ്റേ ലൈബ്രറിയിലെ കോർഡിനേറ്റേഴ്സിനെ അവരാരെങ്കിലും കണ്ട് നമ്മുടെ ആവശ്യം ഒന്ന് റിക്വസ്റ്റ് വേണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. പക്ഷെ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കേണ്ടി വരും, കാരണം അവർക്ക് ഈ ബുക്കിനെ കുറിച്ചൊന്നും എവിടുന്നാണ് എന്നൊന്നും അറിയില്ലല്ലോ, ഭാഷയും ഒന്നും അറിയില്ല. അപ്പൊ അത് നമ്മളും കൂടെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന്. അതായത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിനോട് ഫണ്ട് ഉണ്ട് ഇതിന്, അപ്പൊ അത് വിനിയോഗിക്കാൻ നമ്മളായിട്ട് ഉത്സാഹിച്ച് താല്പര്യം കാണിച്ചാൽ അവരത് ചെയ്തു തരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ആർക്കും ചെയ്യാവുന്നതാണ്. അത് വളരെയധികം ഒരു മറ്റുള്ള വായന പ്രേമികൾക്കും പ്രയോജനം നമുക്ക് പ്രയോജനപ്പെടുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്.
വായനശാലയിൽ പുസ്തകങ്ങൾ എത്തിക്കുന്നതിലും വായിക്കുന്നതിലും മാത്രം ഒതുങ്ങി നിന്നില്ല ഇവിടത്തെ മലയാള സാഹിത്യ പ്രേമികളുടെ പ്രവർത്തനം. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനുമെല്ലാമായി ഒരു കൂട്ടായ്മയും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്, അഡലേഡ് മലയാളി സാഹിത്യവേദി എന്ന പേരിൽ. കഴിഞ്ഞ 2 വർഷമായി മുടക്കമില്ലാതെ തുടരുകയാണ് ഈ ബുക്ക് ക്ലബ് എന്ന് അതിൽ അംഗമായ സതീഷ് വാര്യർ പറയുന്നു.
അഡലേഡ് മലയാളി സാഹിത്യവേദി, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ ബുക്ക് ക്ലബാണിത്. ഞങ്ങള് അഡലേഡിലുള്ള സമാന ചിന്താഗതിക്കാരായ 5-6 വായനക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ബുക്ക് ക്ലബാണിത്. പ്രധാനമായും സാഹിത്യകൃതികൾ അല്ലെങ്കിൽ ആനുകാലികങ്ങൾ എന്നിവയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും ആണ്. അതാണിപ്പോ നടന്നു വരുന്നത്. 2 മാസത്തിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. അത് പൊതുവായി ഞങ്ങളൊരു ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ബുക്ക് ചെയ്ത് അവിടെയാണ് ഇത് ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുസ്തക അവതരണങ്ങളും ആനുകാലികമായ ചർച്ചകളും ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അഡലേഡ് വുഡ്വിൽ ലൈബ്രറിയിൽ മലയാള പുസ്തകങ്ങൾ വളരെ ലഭ്യമാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. ഇതെല്ലാം നമ്മൾ പോയി ബുക്ക് എടുക്കുന്നു. അങ്ങനെ വായിച്ചു വായിച്ച് നമ്മൾ വളരെയധികം ആൾക്കാരെ അഡലേഡിലെ വായനക്കാരെ പരിചയപ്പെട്ട് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാന ചിന്താഗതിക്കാരായ കുറച്ചുപേരെ നമ്മൾ കണ്ടെടുത്തിട്ട് അങ്ങനെയാണ് ഈ ബുക്ക് ക്ലബ് നമ്മൾ തുടങ്ങിയത്. 2012 നവംബറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ മീറ്റിംഗ് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ വർദ്ധിച്ച ഉത്സാഹത്തോടെയാണ് നമ്മളിത് തുടർന്നു പോകുന്നത്. പ്രധാനമായും പുസ്തക പരിചയം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അംഗങ്ങളെ കൂടുതൽ കൂടുതൽ മലയാള പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു, ഇതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ സമകാലികമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച, അത് തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം സോഷ്യൽ ബീങ്സ് ആണല്ലോ. അപ്പം സമകാലികമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ അത് നമ്മുടെ സമൂഹ ചിന്തയെ ഉണർത്തുന്നു. പിന്നെ ഡെഫിനറ്റ്ലി പ്രസന്റേഷൻ സ്കിൽ, ഇതുകൊണ്ട് നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലും തീർച്ചയായും ഉണ്ടാവുമല്ലോ.
ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള വായനശാലാ ചർച്ചകൾ പോലെ.
SBS റേഡിയോ സ്വതന്ത്രം, സമഗ്രം, സമീപം.
മലയാളം പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരമുള്ള അഡലേഡിലെ വുഡ്വിൽ ലൈബ്രറിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനുമായി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെയെല്ലാം SBS മലയാളം റേഡിയോ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ നഗരത്തിൽ ഇത്തരത്തിൽ മലയാള ഭാഷയ്ക്കായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് SBS മലയാളത്തെ അറിയിക്കാവുന്നതാണ്. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജായോ അല്ലെങ്കിൽ malayalam.program@sbs.com.au എന്ന വിലാസത്തിൽ ഇമെയിൽ അയച്ചോ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കും അഭിമുഖങ്ങൾക്കുമെല്ലാം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കും SBS റേഡിയോ 2 ലുള്ള മലയാളം പ്രക്ഷേപണം മറക്കാതെ കേൾക്കുക.